ഓസ്ട്രേലിയയിലെ ബീച്ചുകൾ ലോക പ്രശസ്തമാണ്. എന്നാൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുന്നവർ എത്രമാത്രം ഓസ്ട്രേലിയയിലെ ബീച്ചുകളിലെ നിയമങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്, ബീച്ചുകളുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാറുണ്ട്, ഇക്കാര്യങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ന്യൂ സൗത്ത് വെയിൽസിൽ സർഫ് ലൈഫ് സേവിംഗ് ക്ലബിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന നിർമ്മൽ ജോയാണ് നമുക്കൊപ്പം ചേരുന്നത്. കുടിയേറ്റ സമൂഹങ്ങളും സംസ്കാരവും എന്ന വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന വ്യക്തി കൂടിയാണ് നിർമ്മൽ. നമസ്കാരം നിർമ്മൽ ജോയ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
സർഫ് ലൈഫ് സേവിംഗ് ക്ലബിൽ നിർമ്മലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് വിശദീകരിക്കാമോ?
ഈ സർഫ് ലൈഫ് സേവിംഗ് ക്ലബിന്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പറയുന്നതെന്നായിരിക്കും തോന്നുന്നു, അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് കിട്ടുമെന്ന് തോന്നുന്നു. ഏതാണ്ട് ഓസ്ട്രേലിയയിൽ 1830s മുതൽ ഒരു നിയമം നിലവിലുണ്ടായിരുന്നു. അതായത് പൊതുവായിട്ട് കുളിക്കുക, അതായത് പബ്ലിക്കിൽ കുളിക്കുക, പബ്ലിക് ബേത്തിങ് എന്നുള്ളത് ഒരു ഒഫൻസ് ആയിരുന്നു. അത് ഏതാണ്ട് 1900s തുടക്കങ്ങളിൽ ആ നിയമം എടുത്തു പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചു, ഒരുപാട് ആളുകൾ ഓഷ്യനിൽ വന്ന് കുളിക്കുക എന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പൊ അതിനെതിരെ ഭയങ്കര സോഷ്യലായൊരു തെറ്റ് പോലെ ആളുകൾ കാണുകയും അപ്പൊ അതിനെതിരെ ഒരു ഒരു പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് പോലെ ഉണ്ടായവരെയും ഒരുപാട് ആളുകൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഒരുപാട് മരണങ്ങളും ഉണ്ടാകാൻ തുടങ്ങി, കാരണം അത് ആളുകൾക്ക് പരിചയമില്ലാത്തൊരു സ്പേസിലേക്ക് ഒന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ. അപ്പൊ അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ ആ മരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു മൂവ്മെന്റാണിത്. ഇന്നിപ്പോ ഏതാണ്ട് 1.25 lakh ആളുകൾ മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റാണിത്. ഓസ്ട്രേലിയ ഉടനീളമുള്ള ഏതാണ്ട് 400s ക്ലബ്ബുകളുണ്ട്, സർഫ് ലൈഫ് സേവിംഗ് ക്ലബ്ബുകൾ എന്ന പേരിൽ. അതിൽ ഏതാണ്ട് നല്ലൊരു 10% ആളുകളും ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സെക്രട്ടറിയൽ ജോബ് ചെയ്യുന്ന ആളുകളൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ അതിൽ വോളണ്ടിയേഴ്സ് ആണ്. അതിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ബീച്ച് സ്പോർട്സ് ഉണ്ട്, ബീച്ച് വാട്ടർ സ്പോർട്സ് ഉണ്ട്. അതിനേക്കാൾ അതിനോടൊപ്പം തന്നെ ബീച്ച് സേഫ്റ്റി എന്നുള്ളത് എന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ അതിൽ ലൈഫ് സേവേഴ്സ് ഉണ്ട്. നമ്മൾ സ്വാഭാവികം ബീച്ചിൽ പോകുമ്പോൾ മഞ്ഞയും ചുമപ്പും യൂണിഫോം ഇട്ട ലൈഫ് സേവേഴ്സ്, ലൈഫ് ഗാർഡ്സ് എന്ന് പേരിൽ നിൽക്കുന്ന ആളുകൾ സർഫ് ലൈഫ് സേവിംഗ് ക്ലബിന്റെ ഭാഗമാണ്. അങ്ങനത്തെ ലൈഫ് സേവേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ജൂനിയർ ലൈഫ് സേവേഴ്സ് പ്രോഗ്രാമാണ് നിപ്പേഴ്സ് എന്ന് പറയുന്നത്. ആ നിപ്പേഴ്സിന്റെ അണ്ടർ 8 ഇവിടുത്തെ ഒരു പെർട്ടിക്കുലർ ക്ലബ് കേക്ക് ഹോക്ക് എന്ന് പറയുന്ന സർഫ് ലൈഫ് സേവിംഗ് ക്ലബിന്റെ ഏജ് അണ്ടർ 7s ഏജ് മാനേജറാണ് ഞാൻ. തികച്ചും വോളണ്ടിയറി ആയ റോളാണത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്?
അപ്പൊ അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സമ്മർ മന്ത്സിൽ ഏതാണ്ട് 5 months നമ്മൾ എല്ലാ ഞായറാഴ്ചയും 2-3 hours പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് പല ഗ്രൂപ്പുകളായിട്ട് ബീച്ച് സ്പോർട്സും വാട്ടർ സ്പോർട്സും, അപ്പൊ അതിന്റെ ഇതൊരു കോമ്പറ്റീറ്റീവ് ആസ്പെക്ടും കൂടിയാണ്, നാഷണൽ ലെവലിൽ അതിന് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പൊ അത്തരം ഓരോ ഓരോ ഈ പറഞ്ഞ സ്പോർട്സ് ഐറ്റത്തിലുള്ള പ്രാക്ടീസിങ്, അത് കൂടാതെ ബീച്ച് സേഫ്റ്റി. ഒരു 7 years കുട്ടി, 6 years മുതലുണ്ട്, 6 years മുതലുള്ള കുട്ടികൾ ബീച്ചിൽ എങ്ങനെ കംഫർട്ടബിൾ ആകണം, ഓഷ്യനുമായിട്ട് എങ്ങനെ കംഫർട്ടബിൾ ആകണം, കൂടാതെ നമ്മൾ അതിനേക്കാൾ ഉപരി ബീച്ചിൽ എങ്ങനെ സേഫ് ആകണം. ബീച്ചിൽ ഇപ്പൊ നമ്മൾ റിപ്പ് കർവ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് ആളുകളുടെ ജീവൻ എടുക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോ ഇതിനകത്ത് നമ്മൾ സ്വിമ്മിംഗ് നേരത്തെ നമ്മൾ പറഞ്ഞു, കാരണം സ്വിമ്മിംഗ് അറിഞ്ഞതുകൊണ്ട് ഒരു പക്ഷെ നമ്മളൊരു ബീച്ചിൽ സേഫ് ആകണമെന്നില്ല. കാരണം ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറയുന്നത് സ്വിമ്മിംഗ് അറിയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ ബേസിക്കലി വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ അടിയൊഴുക്കുന്നതാണ് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ വരാം. റിപ്പിൽ പെട്ടുപോയി മരിച്ചിട്ടുള്ളത് യുവാക്കളാണ്. അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് അറിയുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ബീച്ചുമായിട്ടുള്ളൊരു പരിചയം, സമുദ്രവുമായിട്ടുള്ള പരിചയവും, സമുദ്ര അതായത് കടൽ എന്നുള്ളൊരു വലിയ നമുക്കിനിയും മനസ്സിലാകാത്ത ഒരു സാധനമാണെന്നുള്ള, വളരെ ശക്തിയേറിയ സാധനമാണെന്ന് മനസ്സിലാക്കി അതിന് റെസ്പെക്റ്റോടുകൂടി നിൽക്കുക എന്നുള്ള ആസ്പെക്ടൊക്കെയാണ് സ്വിമ്മിംഗ് അറിയുക. ഓബിയസ്ലി സ്വിമ്മിംഗ് അറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനൊപ്പം തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത്തരം ആസ്പെക്ട്സിൽ കുട്ടികൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അതാണ്
ഓക്കെ. അപ്പോൾ ഈ സുരക്ഷ സംബന്ധമായ പരിശീലനം അല്ലെങ്കിൽ നിയമവശങ്ങളെ കുറിച്ചുള്ള പരിശീലനമെല്ലാം വിവിധ പ്രായത്തിലുള്ളവർക്ക് എങ്ങനെയാണ് നൽകുന്നത്?
അതായത് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസത്തെ റുട്ടീൻ എടുത്താൽ നമ്മൾ രാവിലെ ഒരു ഏതാണ്ട് 9 AM തുടങ്ങിയാൽ, അപ്പം ഒരു പക്ഷെ നമുക്ക് അറിയായിരിക്കും നമുക്ക് ഈ ഒരു ബീച്ചിലേക്ക് നമ്മൾ ബീച്ച് സേഫ്റ്റിയുടെ ആസ്പെക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീച്ച് സിംബൽസ് ഉണ്ട്, ഒരു ബീച്ചിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ബീച്ചിന്റെ സേഫായ സ്പോട്സ് ഏതാണ്, അത്തരം ബീച്ച് സേഫ്റ്റി സെഷൻസ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഐറ്റംസ് ഉണ്ട്, ബീച്ച് റിലേ, ഫ്ലാഗ് എന്നുള്ളൊരു ഗെയിം ഉണ്ട്. ഏജ് ഗ്രൂപ്പ് കൂടി പോകുന്നതോറപ്പം 8 years മുകളിലേക്കുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ബോഡി ബോർഡ് കോമ്പറ്റീഷൻസ് ഉണ്ട്, സർഫിംഗ് കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ആക്ടിവിറ്റീസിന്റെ ഭാഗമാണ്. അപ്പൊ ഏത് ഏജ് ഗ്രൂപ്പിലാണോ അത്തരം ആക്ടിവിറ്റീസ് ഓരോ ആഴ്ചകളിലും ഉണ്ട്.
ഇനി കുടിയേറിയെത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയൻ ബീച്ചുകളെ കുറിച്ച് അറിയാൻ എത്രമാത്രം ശ്രമിക്കുന്നു, അതിനായി മുന്നോട്ട് വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതുവരെ നിർമ്മൽ ജോയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
എന്റെ ഒരു നിരീക്ഷണത്തിൽ നമ്മളൊരു പൊതുവെ മൈഗ്രൻ കമ്മ്യൂണിറ്റീസ് എല്ലാം തന്നെ, പ്രത്യേകിച്ച് നമ്മളുടെ കമ്മ്യൂണിറ്റി, രണ്ട് തരത്തിലാണ് എനിക്ക് ഒന്ന് സമുദ്രത്തെ നോക്കി കാണുന്നെന്ന് തോന്നുന്നു. ഒന്നുകിലും നമ്മൾ വളരെ എന്താ പറയാ റിസ്ക് എടുക്കുക, പോയി കടൽ ചാടുക, ഇത്തരം അതിനെ കുറിച്ചുള്ള അറിവുകളൊന്നും ഇല്ലാതെ തന്നെ ഒരു ഒരു കുറച്ച് പേരുമായിട്ടൊരു ട്രിപ്പ് പോകുന്നു, കടലിലേക്ക് എടുത്തി ആടുന്നു, റിസ്ക് എടുക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയിൽ ഒരു ദിവസം 17,000 ഓസ്ട്രേലിയ മുഴുവൻ നോക്കിയാൽ ഓരോ ദിവസവും ഏതാണ്ട് 17,000 നേരത്തെ പറഞ്ഞ റിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, അടിയൊഴുക്കുകൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് വളരെ അപകടകരമാണ്. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ റിസ്ക് എടുക്കുന്ന ഒരു ഗ്രൂപ്പ് അതിലേക്ക് പോയി ചാടുന്നത്. ഇനി രണ്ടാമത്തൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ സേഫായി നിൽക്കുക, അതായത് കടൽ തീരത്ത് പോയി കാഴ്ചക്കാരനായി നിൽക്കുന്ന ഒരവസ്ഥ. അവിടെയും ഒരു പ്രശ്നമുണ്ട്, അതായത് നമ്മൾ നേരത്തെ ഒരു പക്ഷേ ഇന്റർവ്യൂ തുടങ്ങിയത് തന്നെ ബീച്ച് കൾച്ചർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നൊരു ആസ്പെക്ടിൽ നിന്നാണ്. അത് ഒരു ഇവിടെ ജനിച്ചു വളരുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു യങ് ഒരു ടീനേജറെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐഡന്റിറ്റി ആസ്പെക്ട് ആണ്. നിങ്ങൾ എത്രമാത്രം ബീച്ചിൽ കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് സർഫിങ് അറിയുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഒരു ടീനേജർ എന്നുള്ള നിലയിൽ അവരുടെ ഐഡന്റിറ്റിയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പേരൻസ് എന്നുള്ള നിലയിൽ നമ്മൾ കുട്ടികളെ കടലെന്തോ കടല് മാറി നിൽക്കേണ്ട സാധനമാണ്, നമ്മൾ എൻജോയ് ചെയ്യേണ്ട സാധനം അല്ല, അത് മാറി നിൽക്കുമ്പോൾ അവരുടെ ഐഡന്റിറ്റിയുടെ വലിയ ഭാഗത്തെയാണ് നമുക്ക് അവർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഇപ്പൊ നമ്മളൊരു ഒരു കാര്യം അറിഞ്ഞിരുന്ന് അതിൽ സ്കിൽഫുൾ ആയതിനു ശേഷം നമ്മളത് വേണോ വേണ്ടോ തീരുമാനിക്കുന്ന കാര്യം വേറെ, പക്ഷെ ഇത് അറിയാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു ടീമിലേക്കൊക്കെ നമ്മൾ എത്തുമ്പം കുട്ടികൾ ബാക്കിയുള്ളവരൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർ റിസ്ക് എടുത്ത് അതിന്റെ കൂടെ പോവുക, അപകടങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നൊരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത. അപ്പൊ ഈ രണ്ട് ആസ്പെക്ട്സ് ആണ്, ഒന്നുകിൽ നമ്മൾ റിസ്ക് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുക, മാറി നിന്ന് കടൽ എൻജോയ് ചെയ്യാതെ ഇരിക്കുക, ഇവരെ കാഴ്ചക്കാരായി നിൽക്കുക. ഈ രണ്ട് ഒരു ഒരു സിനാരിയോ ആണ് ഉണ്ടാകാറെന്ന് തോന്നുന്നു.
ഇപ്പോൾ നിർമ്മൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഓസ്ട്രേലിയയിലെത്തുന്നവർക്ക് ഇവിടുത്തെ ബീച്ചുകളെ കുറിച്ചും മറ്റും മനസ്സിലാക്കാനായിട്ട് ലഭ്യമായിട്ടുള്ളത്, എന്തെല്ലാം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം, ഇതേ കുറിച്ച് കൂടി പറയാമോ?
എനിക്ക് തോന്നുന്നത് നമുക്ക് മൂന്ന് ആ ഒരു ആസ്പെക്ടിനെ മൂന്നായിട്ട് കാണാൻ തോന്നുന്നു. നമ്മൾ ഇൻഡിവിജ്വൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം തന്നെ ഇത്തരം വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർഫ് ലൈഫ് സേവിംഗ് എന്നുള്ളതും ബീച്ച് സേഫ്റ്റി എന്നുള്ളതൊക്കെ വളരെ ഡെവലപ്ഡ് ആണ് ഓസ്ട്രേലിയയിൽ. നമുക്ക് അത് ഓരോ ബീച്ചിൽ പോയാലും അറിയാം, അതായത് അവിടെ ഒരു ലൈഫ് സേവിംഗ് ടെന്റ് ഉണ്ട്, അവിടെ ആളുകളുണ്ട്, പക്ഷേ അവിടെ ഓരോ ചില സിമ്പിൾസ് ഉണ്ട്, ഫ്ലാഗുകളൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിൽ കൂടി ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഒന്ന് നെറ്റിൽ ബേസിക്കലി ബ്രൗസ് ചെയ്താൽ തന്നെ ഉടനെ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. എനിവേ, ആസ് എ ബേസിക് ഫൗണ്ടേഷനോ റൂൾ, മഞ്ഞയും ചുവപ്പും ഉള്ള രണ്ട് ഫ്ലാഗ് നമ്മളവിടെ കാണുന്നുണ്ടാകും. ആ ഫ്ലാഗിന്റെ ഇടയിൽ മാത്രം നീന്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ള കാര്യം ഇൻഡിവിജ്വൽസ് എന്ന നിലയിൽ. കാരണം അത്രയും ഏരിയ മോണിറ്റേഡാണ്, അത്രയും ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പുകൾ ഇല്ല എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ബീച്ചിൽ പോയാലും ആ ഫ്ലാഗിന്റെ വീതി ഓരോ ദിവസം ഓരോന്നായിരിക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ അന്ന് അത്രയും ഭാഗത്ത് റിപ്പുകളില്ല, അതുപോലെ ഷാർക്കുകൾ വരാം, അത് മോണിറ്റേഡാണ്. അപ്പം അത്തരം ഒന്നത്, രണ്ട് നമ്മൾ ലൈഫ് സേവേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, അവർ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുക, രണ്ട് കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക. രണ്ടാമത്തെ ഒരു പക്ഷെ പേരൻസ് എന്നുള്ള നിലയ്ക്കാണ്. പേരൻസ് എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ ഇത്തരം കാര്യങ്ങളുടെ മാക്സിമം എക്സ്പോഷർ കൊടുക്കുക. ഒരുപാട് പേര് പക്ഷെ നീന്തൽ പഠിക്കാൻ വിടുന്നുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് നീന്തൽ എന്നുള്ളതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലേക്കാണിത്. എന്നുവെച്ചാൽ നീന്തൽ അറിഞ്ഞതുകൊണ്ട് ബീച്ചിൽ നമ്മൾ സേഫ് ആകണം എന്നില്ല. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഏതാണ്ട് 400 ലൈഫ് സേവിംഗ് ക്ലബ്ബുകളുണ്ട് നമ്മുടെ സംബന്ധിച്ചിട്ട്. നമ്മുടെ അടുത്തുള്ള ലൈഫ് സേവിംഗ് ക്ലബ്ബ് ഏതാണോ അവിടെ നോക്കി നിപ്പേഴ്സ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. കാരണം വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്യാവുന്ന പ്രോഗ്രാമാണത്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഒരു കുട്ടികൾ പാരൻസ് എന്നുള്ള നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് ഓഫർ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണത്. പിന്നീട് നമ്മൾ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പം സർഫ് ലൈവിംഗ് സേവിംഗ് ക്ലബ്ബുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ട്രെയിനിങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് എൻ്റെ അറിവിൽ തന്നെ കഴിഞ്ഞ മാസം, കഴിഞ്ഞതിന് മുമ്പത്തെ മാസം നേപ്പാളി കമ്മ്യൂണിറ്റി സിഡ്നിയിൽ ഇതുപോലെ ട്രെയിനിങ് ഓർഗനൈസ് ചെയ്തിരുന്നു. വളരെ എളുപ്പത്തിൽ, അത് കാരണം അത് റിസോഴ്സുകളെല്ലാം അവൈലബിൾ ആണ്, വളരെ എളുപ്പത്തിൽ ഓർഗനൈസ് ചെയ്യാവുന്നതേ ഉള്ളത്. അത് ഈ മൂന്ന് ആസ്പെക്ട്സ് ആണ് എനിക്കതിൽ തോന്നുന്നത്.
വളരെയധികം നന്ദി നിർമ്മൽ ജോയ്, ഇതിന്റെ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.
താങ്ക് യു ഡാലിസ്, താങ്ക് യു സോ മച്ച്.
ഓസ്ട്രേലിയൻ ബീച്ചുകളിലെ സംസ്കാരത്തെക്കുറിച്ചും ഒപ്പം സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചുമാണ് ന്യൂ സൗത്ത് വെയിൽസിൽ സർഫ് ലൈഫ് സേവിംഗ് ക്ലബിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന നിർമ്മൽ ജോയ് ഇതുവരെ വിശദീകരിച്ചത്. വരും ദിവസങ്ങളിൽ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ഈ പരിപാടി വീണ്ടും കേൾക്കാവുന്നതാണ്.